വളരെ സംഘർഷപൂരിതമായ ഒരു കാലയളവിൽ വളരെയധികം വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു ജീവിതമായിരുന്നു യിരെമ്യാവിൻ്റേത്. അവനെ സംരക്ഷിക്കുവാനോ അവനെ പ്രോത്സാഹിപ്പിക്കുവാനോ അവനുള്ളവർ പോലും ആരുമില്ലായിരുന്നു. അനാഥോത്തിൽ ഹിൽക്കിയ പുരോഹിതന്റെ മകനായി അവൻ ജനിച്ചു. ബാലനായിരുന്നപ്പോൾ തന്നെ രാജസ്ഥാനത്ത് വന്ന യോശിയ രാജാവിൻ്റെ ഭരണകാലത്താണ് യിരെമ്യാവ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത്. ദൈവം അവനെ വിളിച്ചു, ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്ന് ദൈവം അവനോട് പറഞ്ഞു. അതിനോട് അവൻ പ്രതികരിച്ചത് വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു. യിരെമ്യാവ് പറഞ്ഞത്, ദൈവമേ, എന്നെ കൊണ്ട് ആവില്ല, ഞാൻ ബാലനല്ലോ, എനിക്ക് സംസാരിപ്പാൻ പോലും കഴിയില്ല. എന്നാൽ തൻ്റെ കഴിവില്ലായ്മയെ മനസ്സിലാക്കി സമ്മതിച്ച പ്രവാചകനെ ഉപയോഗിക്കുവാൻ ദൈവം ശക്തനാകുന്നു എന്ന് പിന്നീടുള്ള കാലത്ത് തെളിയിച്ചു. നാം അത് കണ്ടു. വളരെ കഠിനമേറിയ ഒരു ദൂത് വളരെ കർക്കശമായ ഭാഷയിൽ അറിയിക്കേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്തത് ലോലഹൃദയനായ യിരെമ്യാവിനെ ആയിരുന്നു. ഈ ന്യായവിധിയുടെ ദൂത് പറയുമ്പോൾ പോലും അനുസരണം കെട്ട ഒരു ജനത്തോട് ദൈവത്തോട് നിരന്തരം മറുത്തു നിന്നതായ ഒരു ജനത്തോട് ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുമ്പോൾ ഉള്ളിൽ യാതൊരു നീരസവുമില്ലാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കവിളുകളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുക്കിക്കൊണ്ട് ദേവാലയത്തിൻ്റെ പ്രാകാരത്തിലും വാതിൽക്കലും നിന്ന് യിരെമ്യാവ് ദൂതറിയിച്ചു. ദൈവം പറഞ്ഞു, ഞാൻ പറയുന്നത് നീ ജനത്തോട് സംസാരിച്ചാൽ മാത്രം മതി, നീ ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. യഹൂദ പിന്മാറിപ്പോയിരുന്നു. ദൈവത്തെ അനുസരിപ്പാൻ മനസ്സില്ലാത്ത ഒരു ജനം. മാറി മാറി വന്ന ഓരോ ഭരണാധികാരിയും യഹൂദയുടെ അന്യായത്തോട് കൂടുതൽ കൂടുതൽ അന്യായം കൂട്ടുക മാത്രമാണ് ചെയ്തത്. ആരും ആ ജനത്തെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചില്ല. യോശിയാവ് മാത്രമായിരുന്നു അവിടെ ഒരു ഉണർവുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചത്. 49-ാം അധ്യായം വരെ നാം കണ്ടുകഴിഞ്ഞു. യിരെമ്യാവ് പ്രവചനം 49-ാം അധ്യായം വരെ കണ്ടുകഴിഞ്ഞു. 49-ാം അധ്യായത്തിലേക്ക് വരുന്നപ്പോൾ നാം കണ്ടത് യിരെമ്യാവ് യഹൂദയിൽ ശേഷിച്ചതായ ജനങ്ങൾ തങ്ങൾക്ക് ചുറ്റുപാടുമുണ്ടായിരുന്ന രാജ്യങ്ങളിൽ പോയി അഭയം പ്രാപിക്കുന്നതിനോട് യോജിക്കാതെ അവിടെ പോയാലും യാതൊരു രക്ഷയുമില്ല എന്ന് അവരെ അറിയിക്കുന്നതാണ് നാം കണ്ടത്. ഇനിയും 50-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്നത്തെ ലോകശക്തിയായിരുന്ന ബാബേൽ സാമ്രാജ്യത്തിനെതിരായ പ്രവചനമാകുന്നു നാം കാണുന്നത്. ബാബേൽ വന്ന് യഹൂദയെ പിടിച്ചപ്പോൾ അവിടുത്തെ ഏറ്റവും നല്ല ആളുകളെ നെബുക്കദ്നേസർ പിടിച്ചുകൊണ്ടുപോയി. അവിടെ ആർക്കും വേണ്ട എന്ന് തോന്നത്തക്കവണ്ണം ഉള്ള ഏതാനും ആളുകളെ ശേഷിപ്പിച്ചു. ഈ ശേഷിച്ച ആളുകൾ ചിന്തിച്ചു, നെബുക്കദ്നേസർ വന്ന് ഇനിയും തങ്ങളെ പിടിച്ചുകൊണ്ടുപോകുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് മിസ്രയീമിൽ അഭയം തേടാമെന്ന് ദൈവം യിരെമ്യാവിലൂടെ പറഞ്ഞു. നിങ്ങൾ എവിടെ പോയാലും രക്ഷയില്ല, മിസ്രയീമിൽ പോയാലും രക്ഷയില്ല, ഏദോമിൽ പോയാലും രക്ഷയില്ല, നിങ്ങൾ കേദാരിൽ പോയാലും ദമ്മശക്കിൽ പോയാലും എവിടെ പോയാലും ദൈവം ഈ പറയുന്ന ആളുകളെയും നശിപ്പിക്കുവാൻ പോകുകയാണ്. നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം, നിങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് നോക്കുക, അവനിൽ ആശ്രയിക്കുക, അത് മാത്രമാണ്. ബാബേൽ പോലും നശിപ്പിക്കപ്പെടുമെന്ന് ദൈവം പ്രവാചകനിലൂടെ ജനത്തോട് അറിയിച്ചു. ഇത് ഒന്നാമത്തെ ലോകശക്തിയായിരുന്നു ബാബേൽ. എന്നാൽ ഇതും നശിപ്പിക്കപ്പെടും. ന്യായവിധി ബാബേലിന്റെ മേൽ വരും എന്ന് ദൈവം വളരെ വ്യക്തമായി ജനത്തോട് പറയുന്നു. 50-ാം അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. യിരെമ്യ പ്രവാചകൻ മുഖാന്തരം യഹോവ ബാബേലിനെക്കുറിച്ചും കൽദേയദേശത്തെക്കുറിച്ചും കൽപ്പിച്ച അരുളപ്പാട്, ജാതികളുടെ ഇടയിൽ പ്രസ്താവിച്ച് പ്രസിദ്ധമാക്കുവിൻ, കൊടിയുയർത്തുവിൻ, മറച്ചുവെക്കാതെ ഘോഷിപ്പിൻ. ബാബേൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, ബേൽ ലജ്ജിച്ചുപോയി, മേരോദ് തകർന്നിരിക്കുന്നു, അതിലെ വിഗ്രഹങ്ങൾ ലജ്ജിച്ചുപോയി, അതിലെ ബിംബങ്ങൾ തകർന്നിരിക്കുന്നു എന്ന് പറവീൻ. ഇത് എഴുതപ്പെട്ടപ്പോൾ ഇസ്രായേൽ ഭൂമിയുടെ മുഖത്തു നിന്നും നീക്കപ്പെടുമെന്നും ബാബേൽ ലോകശക്തിയായി തുടരുമെന്നും തോന്നുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ടും ദൈവം പറയുന്നത് ബാബേൽ നശിപ്പിക്കപ്പെടുമെന്നത്രേ. നിങ്ങളിപ്പോൾ ഏറ്റവും വലിയ ശക്തിയായി കാണുന്ന ബാബേൽ തകർന്ന് തരിപ്പണമാകും. ഇപ്പോൾ ഇസ്രായേലിനുണ്ടായിരിക്കുന്നതിനേക്കാൾ മോശമായ സ്ഥിതിയിലേക്ക് അവർ എത്തിച്ചേരും എന്ന് ദൈവം പ്രവാചകനിലൂടെ ജനത്തോട് അറിയിക്കുന്നു. 4-ാം വാക്യം നോക്കിക്കാട്ട്. ആ നാളുകളിൽ, ആ കാലത്ത് ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും ഒരുമിച്ച് കരഞ്ഞും കൊണ്ടുവന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ രക്ഷപ്പെടും. ഇസ്രായേൽ ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന അവസാന നാളുകളിലേക്കാണ് ഈ പ്രവചനം നോക്കുന്നത്. ദൈവം പറയുന്നത് താൻ ബാബേലിനെ ന്യായം വിധിക്കുമെന്നത്രേ. മേദ്യ പാർസ്യ രാജ്യം അവരെ കീഴടക്കും. 50-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നോക്കിക്കാട്ട. 9-ാം വാക്യം, ഞാൻ ബാബേലിന്റെ നേരെ വടക്കേ ദേശത്തു നിന്ന് മഹാജാതികളുടെ കൂട്ടത്തെ ഉണർത്തി വരുത്തും. അവർ അതിന്റെ നേരെ അണിനിരത്തും. അവിടെ വെച്ച് അത് പിടിക്കപ്പെടും. അവരുടെ അമ്പുകൾ വെറുതെ മടങ്ങാതെ സമർത്ഥ വീരന്റെ അമ്പുകൾ പോലെ ഇരിക്കും. വളരെയേറെ കൗശലത്തോടെയാണ് ഗൊബ്രേസ് ബാബേൽ പിടിച്ചടക്കിയത് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവയുടെ ക്രോധം ഹേതുവായി അത് നിവാസികളില്ലാതെ അശേഷം ശൂന്യമായിത്തീരും. ബാബേലിനരികത്ത് കൂടി കടന്നുപോകുന്ന ഏവരും സ്തംഭിച്ച് അതിന്റെ സകല ബാധകളും നിമിത്തം ചൂളകുത്തും. ഈ വാക്യം അക്ഷരാർത്ഥത്തിൽ നിറവേറ്റപ്പെട്ടു. പുരാതന ബാബേലിന്റെ അവശിഷ്ടങ്ങളിലൂടെ പോകുന്ന ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാകും. 17-ും 18-ും വാക്യങ്ങൾ നോക്കിക്കാട്ട്. ഇസ്രായേൽ ചിന്നിപ്പോയ ആട്ടിൻകൂട്ടമാകുന്നു. സിംഹങ്ങൾ അതിനെ ഓടിച്ചു കളഞ്ഞു. ആദ്യം അശൂർ രാജാവ് അതിനെ തിന്നു. ഒടുക്കം ഇപ്പോൾ ബാബേൽ രാജാവായ നെബുക്കനേസർ അതിന്റെ അസ്ഥികളെ ഒടിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അശൂർ രാജാവിനെ സന്ദർശിച്ചതുപോലെ ബാബേൽ രാജാവിനെയും അവന്റെ രാജ്യത്തെയും സന്ദർശിക്കും. ബാബേലിന്റെ നാശം പെട്ടെന്ന് വന്നു ഭവിക്കുകയും അവൾ ഓർക്കാതിരിക്കുമ്പോൾ അവളെ പിടിച്ചെടുക്കുകയും ചെയ്യും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. 24-ാം വാക്യം നോക്കിക്കേ, ബാബേലെ, ഞാൻ നിനക്ക് കണിവെച്ച് നീ അറിയാതെ അകപ്പെട്ടിരിക്കുന്നു. നിന്നെ കണ്ടെത്തി പിടിച്ചിരിക്കുന്നു. യഹോവയുടെല്ലോ നീ പൊരുതിയത്. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ ഇതിന്റെ രേഖ താങ്കൾക്ക് വായിക്കാവുന്നതാണ്. അവിടെ ഈ പറഞ്ഞ ഈ പ്രവചനത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 26-ാം വാക്യം നോക്കിക്കാട്ട്. സകല ദിക്കുകളിലും നിന്ന് അതിന്റെ നേരെ വന്ന് അതിന്റെ കളപ്പുരകളെ തുറപ്പീൻ. അതിനെ കറ്റ പോലെ കുമ്പാരം കൂട്ടുവീൻ. അതിലൊന്നും ശേഷിപ്പിക്കാതെ നിർമൂലനാശം വരുത്തുവീൻ. താങ്കൾക്കിന്ന് ബാബേലിനെ നോക്കാവുന്നതാണ്. അതൊരു അവശിഷ്ടത്തിന്റെ കൂന മാത്രമായി തീർന്നിരിക്കുന്നു. അത് അശേഷം നശിച്ചു പോയിരിക്കുന്നു. 28-ാം വാക്യത്തിൽ നാം കാണുന്നത്, നമ്മുടെ ദൈവമായ യഹോവയുടെ പ്രതികാരം തന്റെ മന്ദിരത്തിന് വേണ്ടിയുള്ള പ്രതികാരം തന്നെ സിയോനിൽ അറിയിക്കേണ്ടതിന് ബാബേൽ ദേശത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നവരുടെ ഘോഷം. ബാബേലിന്റെ നേരെ വില്ലാളികളെ വിളിച്ചുകൂട്ടുവിൻ. വില്ലു കുലയ്ക്കുന്ന ഏവരുമായുള്ളവരെ അതിന്റെ നേരെ ചുറ്റും പാളയമിറങ്ങുവിൻ. ബാബേലിന്റെ നാശത്തിന്റെ അറിയിപ്പ് സിയോനിൽ നൽകേണ്ടതുണ്ട് എന്നാണ് നാം കാണുന്നത്. 50-ാം അധ്യായത്തിന്റെ 38 മുതലുള്ള വാക്യങ്ങളോട് ഞാൻ വായിക്കട്ടെ. 38 മുതൽ 40 വരെ, അതിലെ വെള്ളം വറ്റിപ്പോകത്തക്കവണ്ണം ഞാൻ അതിന്മേൽ വറുതി വരുത്തും. അത് വിഗ്രഹങ്ങളുടെ ദേശമല്ലോ. ഘോരബിംബങ്ങൾ നിമിത്തം അവർ ഭ്രാന്തന്മാരായിരിക്കുന്നു. ആകയാൽ അവിടെ മരുമൃഗങ്ങൾ കുറുന്നരികളോടുകൂടെ പാർക്കും. ഒട്ടകപ്പക്ഷിയും അവിടെ വസിക്കും. ഇനി അതിൽ ഒരു നാളും കുടിപ്പാർപ്പുണ്ടാകയില്ല. തലമുറ തലമുറയായി അത് നിവാസികളില്ലാതെ കിടക്കും. ദൈവം സൊദോമും ഗൊമോരയും അവയുടെ അയൽപട്ടണങ്ങളും നശിപ്പിച്ചു കളഞ്ഞ ശേഷം എന്ന പോലെ അവിടെയും ആരും പാർക്കുകയില്ല, ഒരു മനുഷ്യനും അവിടെ വസിക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. വടക്ക് നിന്ന് ഒരു ജാതി വന്ന് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഒരു മഹാജാതിയും അനേകം രാജാക്കന്മാരും ഇളകി വരുന്നു. ബാബേലിന്റെ നാശം സൊദോം ഗൊമോരയുടെ നാശത്തോട് സാമ്യപ്പെടുത്തിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 42-ാം വാക്യം നോക്കിക്കാട്ടെ. അവർ വില്ലും കുന്തവും എടുത്തിരിക്കുന്നു, അവർ ക്രൂരന്മാർ, കരുണയില്ലാത്തവർ തന്നെ. അവരുടെ ആരവം കടൽ പോലെ ഇരയ്ക്കുന്നു. ബാബേൽ പുത്രി, അവർ യുദ്ധസന്നദ്ധരായി ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി നിന്റെ നേരെ അണിനിരന്ന് നിൽക്കുന്നു. മേദ്യർ പട്ടണത്തെ പിടിച്ചടക്കിയപ്പോൾ വാസ്തവത്തിൽ സംഭവിച്ചതിതാണ്. 51-ാം അധ്യായം ബാബേലിന്റെ മേൽ വരുന്ന ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് തുടർന്ന് പറയുന്നതാണ് നാം കാണുന്നത്. 51-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ബാബേലിന്റെ നടുവിൽ നിന്ന് ഓടി ഓരോരുത്തൻ താൻ തന്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളു, നിങ്ങൾ അതിന്റെ അകൃത്യത്തിൽ നശിച്ചു പോകരുത്. ഇത് യഹോവയുടെ പ്രതികാരകാലമല്ലോ. അതിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവൻ അതിനോട് പകരം ചെയ്യും. ബാബേൽ യഹോവയുടെ കയ്യിൽ സർവഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാനപാത്രമായിരുന്നു. ജാതികൾ അതിലെ വീഞ്ഞ് കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്തി പിടിച്ചു. പെട്ടെന്ന് ബാബേൽ വീണ് തകർന്നുപോയി. അതിനെക്കുറിച്ച് മുറയിടുവിൻ, അതിന്റെ വേദനയ്ക്ക് തൈലം കൊണ്ടുവരുവിൻ, പക്ഷേ അതിന് സൗഖ്യം വരും. ബാബേൽ പെട്ടെന്ന് നശിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ നിറവേറിയിരിക്കുകയാണ്. 25-ഉം 26-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ട്. സകല ഭൂമിയെയും നശിപ്പിക്കുന്ന വിനാശക പർവ്വതമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ മേൽ കൈനീട്ടി നിന്നെ പാറകളിൽ നിന്ന് ഉരുട്ടി ദഹനപർവ്വതമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നിൽ നിന്നവർ മൂലക്കല്ലായിട്ടോ അടിസ്ഥാനക്കല്ലായിട്ടോ ഒരു കല്ലും എടുക്കാതെ വണ്ണം നീ നിത്യശൂന്യമായി ഭവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അത് മുഴുവൻ ഇന്ന് നിർജ്ജനമായിരിക്കുന്നു എന്ന് അവിടം സന്ദർശിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും. 36-ഉം 37-ഉം വാക്യങ്ങൾ. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിന്റെ വ്യവഹാരം നടത്തി നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യും. അതിന്റെ കടൽ ഞാൻ ഉണക്കി അതിന്റെ ഉറവുകൾ വറ്റിച്ചു കളയും. ബാബേൽ നിവാസികളില്ലാതെ കൽക്കുന്നുകളും കുറുനരികളുടെ പാർപ്പിടവും വിസ്മയത്തിനും ചൂളകുത്തുന്നതിനും വിഷയവുമായി തീരും. നദിയിലെ വെള്ളം വറ്റിപ്പോകുന്നതിനാൽ സംഭവിക്കുന്ന ദുരിതം പ്രത്യേകിച്ചും ദേശം നിർജ്ജനമാകുന്നതാണ്. നാം കാണുന്നത് വളരെ ശോചനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. ബാബേലിലൂടെ ഒഴുകിയിരുന്ന യൂഫ്രട്ടീസ് നദി ഇപ്പോൾ അതിന്റെ ആ ദിശയിൽ നിന്നും മാറി ഒഴുകുവാൻ തുടങ്ങി. അങ്ങനെ ഒഴുകിയ നദി എവിടെല്ലാം മതിലും മുറിച്ചു കടന്നുവോ അതെല്ലാം ശത്രുവിന് പ്രവേശിക്കുവാനുള്ള സൗകര്യങ്ങളായി. അറിയാതെ ഗതി മാറി ഒഴുകിയ നദീതടത്തിലൂടെ പട്ടണത്തിൽ പ്രവേശിച്ചിരുന്ന ശത്രു പട്ടണത്തെ നശിപ്പിച്ചു. ഈ പ്രവചനത്തിന്റെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, അതായത് 52-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത് യെരുശലേമിന്റെ നാശത്തെക്കുറിച്ച് പ്രവചിച്ചത് നിറവേറുന്നതാണ്. ഈ 52-ാം അധ്യായം വാസ്തവത്തിൽ നാം ഇതിനോടകം കണ്ടതാണ്. കാരണം യെരുശലേമിന്റെ നാശത്തെയും യഹൂദയുടെ പ്രവാസത്തെയും തിരിഞ്ഞു നോക്കുന്ന ഒരു ഭാഗം അത്രേ ഇത്. യിരെമ്യാവ് ആദ്യം പ്രവചനമായി നൽകിയത് ഇപ്പോൾ അവൻ ചരിത്രമായി എഴുതുന്നു അത്രമാത്രം. സിദെക്കിയാവിനെ പിടിക്കുന്നതും അവന്റെ പുത്രന്മാരെ കൊന്നുകളയുന്നതും ബാബേൽ രാജാവ് അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നതുമെല്ലാം അവൻ വീണ്ടും പറയുന്നതായി ഈ ഭാഗത്തും കാണുവാൻ സാധിക്കും. യഹോയാക്കീനെ പിടിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് വാസ്തവത്തിൽ സംഭവിച്ചത് എന്താകുന്നു എന്നുകൂടി യിരെമ്യാവ് നമ്മോട് പറയുന്നു. 52-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോയാക്കീന്റെ ചരിത്രമാണിത്. യഹോയാക്കീമും യഹോയാക്കീനും രണ്ടുപേരാകുന്നു എന്നോർക്കണം. 52-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ. യഹൂദ രാജാവായ യഹോയാക്കീന്റെ പ്രവാസത്തിന്റെ 37-ാം ആണ്ടിൽ 12-ാം മാസം 25-ാം തീയതി ബാബേൽ രാജാവായ എബീൽ മെരോദക് തന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ യഹൂദ രാജാവായ യഹോയാക്കീനെ കടാക്ഷിച്ച് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു. അവനോട് ആദരവായി സംസാരിച്ചു. അവൻ്റെ ആസനത്തെ തന്നോടുകൂടെ ബാബേലിലുള്ള രാജാക്കന്മാരുടെ ആസനങ്ങൾക്ക് മേലായി വെച്ചു. അവൻ്റെ കാരാഗ്രഹ വസ്ത്രം മാറ്റി അവൻ ജീവപര്യന്തം നിത്യവും അവൻ്റെ സന്നിധിയിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവൻ്റെ അഹോവൃത്തിയോ, ബാബേൽ രാജാവ് അവന് അവൻ്റെ മരണ ദിവസം വരെ അവൻ്റെ ജീവകാലമൊക്കെയും നിത്യവൃത്തിക്ക് ദിവസം പ്രതിയുള്ള ഓഹരി കൊടുത്തുപോന്നു. യഹോയാക്കീൻ ബാബേലിൽ മരിച്ചു. ഈ വംശത്തിൽ നിന്നുള്ള യാതൊരു രാജാവും ഇനിയും ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കയില്ല എന്ന് യിരെമ്യാവ് പ്രവചിച്ചു. ശലോമോനിലൂടെയുള്ള ദാവീദിന്റെ വംശം ഇവിടെ അവസാനിക്കുന്നു. നിത്യമായി ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ പോകുന്ന അവന്റെ മകൻ മറ്റൊരു വംശത്തിലൂടെ, അതായത് നാഥാനിലൂടെയാണ് വരുവാൻ പോകുന്നത്. മറിയം ആ വംശത്തിൽ പറഞ്ഞു. ആ മാർഗത്തിലൂടെയാണ് കർത്താവായ യേശു ദാവീദിന്റെ സിംഹാസനം അവകാശപ്പെട്ടത്. ഈ കാരണത്താലാണ് യിരെമ്യാവിന്റെ പുസ്തകം രാജവംശത്തെക്കുറിച്ചുള്ള ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിക്കൊണ്ട് അവസാനിക്കുന്നത്. എത്ര വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രവചനമായിരുന്നു യിരെമ്യാവ് തൻ്റെ കാലത്തെ ജനത്തിന് നൽകിയത്. തൻ്റെ കാലത്തെ ജനത്തിന് നൽകിയത് എന്ന് ഞാൻ പറയുമ്പോൾ ഇക്കാലത്ത് ജീവിക്കുന്ന നമുക്കും ഇതൊരു വലിയ വെല്ലുവിളിയാണ്. അന്നത്തെ സമൂഹത്തിൽ താൻ കണ്ട അനീതിക്കെതിരെ അവൻ ശബ്ദമുയർത്തി. തൻ്റെ പരിമിതികൾക്കപ്പുറം അവൻ ധൈര്യത്തോടുകൂടെ നിന്നതിൻ്റെ കാരണം ദൈവശബ്ദം കേൾക്കുവാനും അതറിയിക്കുവാനുള്ള ആ നിയോഗവും അവന് ലഭിച്ചു എന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്ന നാം വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെയാണോ മുൻപോട്ട് പോകുന്നത്? വളരെയേറെ ഉദാഹരണങ്ങൾ നാം യിരെമ്യാവ് രേഖപ്പെടുത്തിയ ചരിത്രത്തിലൂടെ കാണുകയുണ്ടായി. നാം വാസ്തവമായി ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലല്ല മുൻപോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരും. ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുന്നത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമായിട്ടുള്ളത്. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ മതിയായവനാണ്. അവിടുത്തെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കാത്ത വഴിയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ഒരിക്കലും ദൈവം നമ്മെ അനുഗ്രഹിക്കില്ല എന്ന് നാം ഓർക്കണം. യഹൂദ ജനത്തിനുണ്ടായ അനുഭവം എന്നെ ശ്രദ്ധിക്കുന്ന യാതൊരുത്തർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം.